നിസ്സായിക്കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അപേക്ഷിച്ചാൽ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം ബീജമുള്ള പ്രാർത്ഥന കേട്ടു. മരണത്തെ മഹാമമായി കണ്ടിട്ട് മരണകരമായ അനുഭവത്തിൽ നിന്ന് മടങ്ങിയത് ജീവനിലേക്ക് പുതിയൊരു സൃഷ്ടിയായി ബീജത്തിന്റെ പ്രയാണം ആരംഭിച്ചു. ഭാരതത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവവചനവുമായി ബീജം സഞ്ചരിച്ചു. 1977 കേരളത്തിൽ മാരകമായ വിഷപ്പനി പടർന്നു പിടിച്ചു. ഈ വിഷപ്പനി കേരളത്തിൽ പടർന്നു പിടിക്കുന്നതിൽ ധാരാളം ആളുകൾ മരിച്ചു. വൈദ്യശാസ്ത്രത്തിന് അധികം പുരോഗതിയൊന്നുമില്ല എന്ന കാലത്ത് ഈ രോഗത്തിന് തക്കതായ മരുന്ന് ലഭിക്കാൻ പലരും മരിച്ചു. പീറ്ററും കുടുംബവും രണ്ട മക്കളും ചങ്ങനാശ്ശേരിയിൽ വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഇതുപോലൊരു സഭയിൽ പീറ്ററിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഭാര്യയും രണ്ട കുഞ്ഞുങ്ങളും മൂന്നുപേരും മാരകമായ ഈ വിഷപ്പനെ ബാധിച്ച് മരണാസന്നരായി കിടക്കുകയാണ്. ദൈവവേളയ്ക്ക് വേണ്ടി ദൈവവചനവുമായി യാത്ര ചെയ്ത പീറ്റർ തന്റെ പഠനത്തിൽ മടങ്ങി വരുമ്പോൾ ഈ ദാരുണമായ കാഴ്ച കണ്ട് മനസ്സ് പുറമേക്കൊണ്ട് ഈ മൂന്ന് ജീവിതങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടുമടക്ക് ദൈവത്തോടെ പീറ്റർ ചോദിച്ചു, ദൈവമേ എന്റെ ജീവിതത്തിൽ നീ ഇത്രമാത്രം പരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അയച്ചിട്ടുണ്ട്. ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒന്നും മാറാതെ അന്നു മുതൽ ഇതുവരെയും നിനക്ക് വേണ്ടി ഞാൻ ഓടുകയായിരുന്നു. എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നീ പരീക്ഷിക്കുന്നതായിരിക്കും. ഈ ചോദ്യം ദൈവത്തോടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് പീറ്ററിലേക്ക് ശക്തമായി ഇടപെട്ടു. മകനെ ജേവി പീറ്റർ, നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, രോഗങ്ങൾ, വേദനകൾ എന്നിൽ നിന്ന് നിന്നെ അകറ്റുന്നതിന് വേണ്ടിയുള്ളതല്ല, പിന്നെയോ എന്നിലേക്ക് നിന്നെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്നിൽ നിന്ന് അതിനെ അകറ്റുന്നതിന് വേണ്ടിയുള്ളതല്ല, പിന്നെയോ എന്നിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മനസ്സ് പവറിപ്പോയ പീറ്റർ ചാടി എഴുന്നേറ്റ് തന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് തോന്നിച്ച ചില വരികൾ ഒരു പേപ്പറിൽ കുറിച്ചിട്ടു. അന്ന് രാത്രി തകർന്ന മനസ്സുമായി ദൈവസന്നിധിയിൽ കുറിച്ച ആ വരികൾക്ക് ജെ വി പീറ്റർ എന്ന ഭക്തനായ ദൈവത്തിന്റെ പൈതൽ ഈണം പകർന്നു. ആ പാട്ട് ഇന്നും പ്രസക്തമാണ്. ഇന്നും അനേക മനസ്സുകൾക്ക് ആശ്വാസം പകരുന്നൊരു ഗാനമാണ്. ഈ രാത്രി ആരെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കഷ്ടതകൾ മാത്രം തരുന്നു എന്നും, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം ആനടിക്കുന്നുവെന്ന്, ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കഷ്ടപ്പെട്ട നിരാശയുടെ ബാധയിലൂടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ കണ്ണുകൾ നമുക്ക് ചേർത്ത് നടക്കാം. അഗാനത്തിന്റെ വരികൾ ഞാൻ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, കൂടിയുള്ളിൽ താഴ്വരയിൽ
പാടിയേണമേ കുശവൻ കയ്യിൽ
ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, കുശവന്റെ വേദിയിരിക്കുന്ന കളിപ്പണ്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കനങ്ങളിൽ യാത്ര ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ അനേകർ പല ഭാരങ്ങളുമായി ഇരിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിരാശയുടെ മധ്യത്തിൽ ഇന്ന് ദൈവോദിനം കേൾപ്പാനായി കടന്നു വന്നിട്ടുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി എന്ന് വിചാരിക്കുന്നവരിവിടെ ഇരിപ്പുണ്ടാവേ. എന്നാൽ ഞങ്ങളുടെ അടുക്കലിരിക്കുന്നവർ ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും, ഞങ്ങളുടെ അടുക്കലിരിക്കുന്നവർ ഞങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, ഞങ്ങളെ വ്യക്തിപരമായി നീ കണ്ടിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ വ്യക്തമായി നീ അറിയുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഈ രാത്രി ദൈവോദനത്തിന് മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, നിന്റെ ഹൃദ്യമായ നിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് ഒരു ശക്തി പകരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തോട് കർത്താവേ ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അവർക്ക് സഹായിക്കണം. ഈ ശബ്ദത്തിനുള്ളിലായിരിക്കുന്ന എല്ലാവരും നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ ആരെയും വെറുതെ അയക്കരുത്, നിന്റെ കൃപ കൊണ്ട് നടച്ചു പോകണമേ. അനുഗ്രഹത്തിന്റെ രാത്രിയായി സമാപനം കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമാകട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗനവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. അനുഭവത്തിലൂടെയുള്ള ദൈവവചന ജ്ഞാനമാണ് മറ്റുള്ളവരെ ചലിപ്പിക്കുന്നത്. അനുഭവത്തിലൂടെയുള്ള പങ്കുവെക്കൽ മറ്റുള്ളവർക്ക് ശക്തി പകരുന്നത്. എന്നാൽ മലയാളിയെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര അനുഭവം വന്നാലും പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല. ഒരിക്കൽ നടന്നു വരുന്ന സ്നേഹിതനെ കണ്ടുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ ചോദിച്ചു, നിന്റെ ഇടതുവശത്തെ ചെവി പൊള്ളിയിരിക്കുന്ന എന്താ പറ്റി? രാവിലെ അയൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടത് അറിയാതെ മൊബൈൽ ഫോൺ ആണ് എന്ന് വിചാരിച്ച് അയൺബോക്സ് എടുത്തത്. അതെ, എന്തോ പറ്റി? വലതുവശത്തെ ചെവിയുടെ അറ്റത്തൊരു ശകലം പൊള്ളുകളാണല്ലോ. എന്നാ കാര്യം? രണ്ടും ചെയ്യുന്നു പിന്നെ വിളിച്ചതാ അയൺബോക്സ് വലതുവശത്തിരിക്കുകയായിരുന്നു, അറിയാതെ കിട്ടുന്നു. ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നൂറ് അനുഭവം വന്നാലും നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിക്കില്ല. പഠിക്കുമായിരുന്നെങ്കിൽ മലേഷ്യയിൽ നിന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴുത്തിൽ ടാഗ് കെട്ടി ഒരു അഡ്രസ് തൂക്കിയിട്ടുകൊണ്ട് ഒരു വൃദ്ധനായ പിതാവ് വന്ന് ഇറങ്ങി മലേഷ്യയിലുള്ള മക്കൾക്ക് വേണ്ട കഴുത്തിലെ അഡ്രസ് നോക്കി വിളിച്ചു. നാട്ടിലുള്ള മക്കൾ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. വഴിയിൽ എറിയപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. അഭിമന്യ തിരുപോസ്മാർ പുസ്തകം മാത്തോമാ മിത്ര കൊടുത്ത തിരുമേനി പറയുന്നു, എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ആർക്കും വേണ്ടാത്തവരായി വഴി അറിയപ്പെടുന്നത്? മക്കളല്ല അതിന് കാരണക്കാരൻ, മാതാപിതാക്കൾ തന്നെയാണ്. തിരുമേനി കൂട്ടിച്ചേർക്കുന്നു, എൽ കെ ജിയിലേക്ക് മൂന്നര നാല് വയസ്സ് ഒരു പിഞ്ച് ബാലൻ പോകുമ്പോൾ അമ്മ രണ്ട് ഉണക്ക ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞ് കെട്ടുന്നതിന് മുമ്പേ ഒരു മൊട്ട വട്ടത്തിൽ പൊതിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് വെച്ചു കൊടുക്കും. ചെവിയിൽ ഒരു സൂത്രവാക്യം ഓതും, മോനെ ആർക്കും കൊടുക്കരുത്, നീ തന്നെ കഴിച്ചിട്ട് വരാവും. ആർക്കും എന്റെ ജീവിതത്തിൽ ഒന്നും കൊടുക്കരുതെന്ന് അമ്മ ബാല്യകാലങ്ങളിൽ ഓതി കൊടുക്കും. ഇതവന്റെ ജീവിതത്തിൽ എന്നും ഇത് അവൻ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. വളർന്നു വളർന്നു വളർന്ന് അവൻ വലുതാവുമ്പോൾ ജീവിതത്തിൽ ആർക്കും ഒന്നും കൊടുക്കില്ലെന്നല്ല, മറ്റുള്ളവരുടെ എങ്ങനെ സ്വായത്തമാക്കാം നേടിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. അതുകൊണ്ടാണ് ഇന്ന് എത്രയോ ജീവിതങ്ങൾ ഇത്തരത്തിൽ തള്ളപ്പെട്ടു പോകുന്നു. പത്തനംതിട്ട എന്ന കൊച്ചു ജില്ല കേരളത്തിൽ, ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഏതാണ്ട് 700 കോടി രൂപയോളം
അനന്തരാവകാശികളില്ലാതെ ബാങ്കിൽ കെട്ടിക്കിടപ്പുണ്ട്. നാഷണലൈസ്ഡ് ബാങ്ക്, ദേശ സ്ഥാനത്തുള്ള ബാങ്ക്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 700 കോടിയോളം രൂപ അനന്തരാവകാശികളില്ലാതെ കിടക്കുന്നു. അമ്മാമ്മ അറിയാതെ അച്ചായനോട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട നോമിനി വെച്ചില്ല, ഇരുന്നിരുപ്പി കർത്താവെന്ന് വിളിച്ചു അവിടെ കിടക്കുന്നത്. അച്ഛനറിയാതെ അമ്മാമ്മ കൊണ്ട് ഇട്ടതാ ഈ കിടക്കട്ടച്ച. എപ്പോഴേലും ഉപയോഗിക്കാമല്ലോ, ഇരുന്നിരുപ്പി പറന്ന് പോയി അവിടെ കിടക്കുന്നത്. അങ്ങനെ ആരും അറിയാതെ കൊണ്ട് നിക്ഷേപിച്ച് നിക്ഷേപങ്ങൾ അവിടെ കിടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ മാത്രമുണ്ട് ഏകദേശം 700 കോടി രൂപയോളം. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്നുണ്ടല്ലാം. അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ല, നല്ല ഘട്ടത്തിലൊക്കെ എടുത്ത് ഉപയോഗിക്കണം. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, തന്റെ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഈ ശ്രദ്ധേയമായ വാക്കുകൾ. തന്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവരോട് പറയുന്നു, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇടണം. എന്തുകൊണ്ടാണ് പാറ എന്ന പേരിന് അർത്ഥമുള്ള പത്രോസ് ഇത് പറയുവാൻ കാരണം? തന്റെ അനുഭവങ്ങളിലൂടെയാണ് അവർ പറഞ്ഞത്. 4 അനുഭവങ്ങൾ ഈ രാത്രി ഒരുമിച്ച് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. 1, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അമ്മ തന്റെ ശൂന്യതയിൽ തന്നെ കരുതിയ ദൈവം, തന്റെ ഒന്നുമില്ലായ്മയിൽ തന്നെ കരുതിയ ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഒരു രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ഒന്നും ലഭിക്കാതെ പ്രഭാതത്തിൽ നിരാശയോടെ വള്ളം കരക്കടുപ്പിച്ച് വല കഴുകിയിട്ട് വീട്ടിൽ പോകാനിരുന്ന അപകടത്തിൽ കൊണ്ടിരുന്നു. എന്നാൽ നിരാശയോട് വല കഴുകി വള്ളം കരക്കടുപ്പിച്ച് വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന പത്രോസ് ശാരീരികവും മാനസികവുമായി ഒരുപോലെ ക്ഷീണിതനാണ്. കഴിഞ്ഞ രാത്രി ഉണർന്നിരുന്നതിന്റെ ക്ഷീണം ശാരീരികമാണ്. അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലല്ലോ, മാനസികമായ ഭാരം. ശാരീരികവും മാനസികവുമായി ഭാരപ്പെട്ടു നിൽക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് ക്രിസ്തു വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, പത്രോസെ ഈ പാട് എനിക്ക് വേണ്ടി ഒരു അല്പമൊന്ന് നീക്കിത്തരുമോ, ഈ പടവരല്പം നീക്കിത്തരാമോ. യേശുവിന്റെ വാക്ക് മാനസികമായി ക്ഷീണാവസ്ഥയിൽ ഇരുന്ന പത്രോസ് കേട്ടപ്പോൾ യേശുവിന്റെ വാക്ക് അനുസരിച്ച് അവൻ ക്രിസ്തുവിന് വേണ്ടി പടവ് നീക്കുകയാണ്. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നത് ജീവിതത്തിന് അനുഗ്രഹമായി തീരും. ക്രൈസ്തവമാണ് ദൈവവാക്കനുസരിക്കുന്നതിലൂടെ, ദൈവ വചനമനുസരിക്കുന്നതിലൂടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ശൂന്യമായ വലയുമായി വന്ന പത്രോസ് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നതിലൂടെ അവന്റെ വല നിറയുന്ന അനുഭവമായി തീരുകയാണ്. യേശുവിന്റെ വാക്ക് അനുസരിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച പത്രോസിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സമസ്വഭാവമുള്ള ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. കാനാവിലെ ഭവനം, കല്യാണമിരുന്ന വളരെ ശ്രേഷ്ഠകരമായ അനുഭവം, സന്തോഷങ്ങളുടെ അനുഭവം. എന്നാൽ ഈ സന്തോഷ ഭവനം മറ്റുള്ള ഭവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഈ സന്തോഷ ഭവനം മറ്റുള്ള ഭവനങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരുന്നു? സന്തോഷവേളയിൽ യേശുവും ശിഷ്യന്മാരും തന്നെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് സന്തോഷവേളയിൽ യേശു നമ്മുടെ വീട്ടിൽ വരണമെന്ന് ആരെയും ക്ഷണിക്കുമോ? പ്രത്യേകിച്ച് വിവാഹത്തിന്റെ തലേ ദിവസം യേശു വീട്ടിൽ വരണം ആഗ്രഹമുണ്ടോ? തലേന്ന് രാത്രിയിലാണ് വിവാഹത്തിന്റെ മെയിൻ പരിപാടി നടക്കുന്നത്.
നാട്ടിൽ നിങ്ങൾ വരുമ്പോഴും ഞങ്ങൾ അവിടെ ശുശ്രൂഷിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്.
തലേന്ന് രാത്രി വരെ ആഘോഷം. അച്ഛനും കുടുംബവും കപ്പിയായും പിള്ളേരും ആത്മായനും ഏഴിന് വരണം, ഏഴരയ്ക്ക് പോകണം. അതിലേറെ ഞാൻ ആഘോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപിക, സേവിയാ സംഘത്തിന്റെ ബാക്ക് ബോൺ, കർത്താവിന്റെ ദാസിയുടെ മകന്റെ കല്യാണം പിറ്റേന്ന് നടക്കുകയാണ്. വികാരിയച്ഛനെ വിളിച്ചു, അച്ഛൻ വരണം വൈകിട്ട് പ്രത്യേക ഡിന്നറിന് ക്ഷണിതാവാം. അല്പ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് സമയം പ്രത്യേകം പറഞ്ഞാൽ ഏഴുമണിയാവിടെ വരണേ. തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഞാൻ അല്പം ലേറ്റായി, എട്ട് മണി കഴിഞ്ഞ് ഇവിടെ ചെന്നപ്പോ ബഹുനില വീടാണ്. ആളുകളൊക്കെ സാധാരണക്കാർ ഒഴിഞ്ഞു പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. VVIP VIPs മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അതിന്റെ മധ്യത്തിൽ ഈ അധികം പറ്റ് അവിടേക്ക് കയറി ചെന്നു. താഴത്തെ നിലയിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം. ആരോ പറഞ്ഞു അച്ഛൻ വന്നിരിക്കുന്നു. സന്ദസ്കു അധ്യാപിക സേവിയാസനത്തിന്റെ ചുമതലയിൽ എടവരയുടെ ആത്മീയ ബോധത്തിൽ മുൻപന്തി നിൽക്കുന്ന മറിച്ചിടാത്ത ദോശ ചെപ്പിയൊക്കെ താഴോട്ട് വരുന്നു. അയ്യോ അച്ഛൻ വന്നു. വാത്തിചാരായും കപ്പ ബിരിയാണി കോളിൽ ലിങ്കർ കേസ് നടക്കുന്ന തന്റെ മുമ്പിൽ വന്നുകൂടിയുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്ക് സോർവീനോട് നിൽക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ പോലും ആ വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങി പരസ്യത്തിൽ മടങ്ങിപ്പോയി. ഇന്ന് നമ്മുടെ വിവാഹങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇന്നെല്ലാം നമുക്കൊരു ആഘോഷമല്ലേ? ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഇരിക്കട്ടെ ഒരു പ്രാർത്ഥന. സന്തോഷകരമായതിന്റെ ഭവനാന്തരീക്ഷത്തിൽ യേശുവും ശിഷ്യന്മാരും ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചൊരു ഭവനം, ആഗ്രഹിച്ചൊരു ഭവനം. സന്തോഷവേള തകിടം അറിയാൻ നിമിഷങ്ങൾ മതി, മറക്കരുത്. സന്തോഷവേളകൾ സന്താപവേളകളായി തീരുവാൻ നിമിഷങ്ങൾ മാത്രം മതി. ഞാൻ എന്റെ ശുശ്രൂഷകൾ മുഴുവൻ നിർവഹിച്ചത് കിഴക്കൻ മേഖലയില്ല. റബറിന് 280 രൂപ, ഒരു കിലോ റബർ വിറ്റാൽ 280 രൂപ. കിഴക്കൻ മേഖലകളിലുള്ളവർ എല്ലാം നിന്ന് നിലവും വന്ന വഴിയും മറന്നു. കൈസാന സമിതിയിൽ ഒരു പ്രഗത്ഭനായ ഔലക്കാരൻ വികാരിയച്ഛനോട് അല്പം കോപിച്ച് തന്റെ ശബ്ദം ഉയർത്തി പറഞ്ഞു, അച്ഛാ എന്റെ റബറിന് ഒഴുകുന്ന പാലിന്റെ മിച്ചം ഒട്ടുപാൽ, അതും മതിയച്ചാ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഒഴുകി വരുന്ന പാല് നേരിട്ട് ബാങ്കിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ടും ചെലവാക്കിട്ട് തീരുന്നില്ലച്ചാ, അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് റിസൾട്ടായി പോയിരിക്കുന്നത്. ആരെ പറഞ്ഞു കേൾപ്പിക്കുക? വികാരിയച്ഛൻ. തമ്പുരാൻ ഇത് കേൾക്കാതിരിക്കുമോ? തമ്പുരാൻ കേട്ടു. 250 എന്നുള്ളത് കേറി താഴേക്ക് പോയി. 100 നിക്കിയായി. ഇപ്പം റബറാർക്കും വെട്ടുകേ വേണ്ട. അമ്മ ഞാൻ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിച്ചു, ദൈവജനമേ നീ വന്ന വഴി മറക്കരുത്, തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. ഇന്നും ഈ രാത്രി ഈ കല്യാണ ദേശത്തോട് പറയട്ടെ, അനുഗ്രഹങ്ങൾ തന്നത് ദൈവമാണെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നല്ല കാശ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മതി, മറന്നു പോകരുത്. തന്നത് ദൈവമാണെങ്കിൽ തന്ന ദൈവത്തിനറിയാം നിന്റെ കയ്യിലുള്ള ബന്ധുക്കൾ. യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ജനം, ഈ ജനം തങ്ങളുടെ ജീവിതത്തിന്റെ സന്താപവേളയായപ്പോൾ യേശുവിന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വിഷമിക്കണ്ട, 6 വെൽപാത്രങ്ങൾ നിരത്തി വെച്ച് വെള്ളം കോരി നടക്കി.
ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറും. എത്ര നാളുകളായി ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങൾ കേൾക്കുന്നു, പ്രബോധിക്കുന്നു, ദൈവവചനം കേട്ട് അനുസരിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ദൈവവചനത്തിന് മുമ്പിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത ദൈവവൈദലെ ഈ രാത്രി നിന്റെ ജീവിതം ദൈവം അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. യേശുവിന്റെ വാക്ക് അനുസരിക്കുന്നതിലൂടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്ന ഒരു ഫലമാണ് ആണാവിലെ ഭവനം. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ശൂന്യതയിൽ ഒന്നുമില്ലായ്മയിൽ തന്നെ കരുതിയ ഒരു ദൈവത്തെയാണ് പത്രോസ് കണ്ടുപിടിക്കുന്നത്. തന്റെ ഒന്നുമില്ലായ്മയിൽ കരുതിയ ഒരു ദൈവം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യാക്കോബ് തന്റെ പ്രയാണം ബേർശേബയിലേക്ക് ആരംഭിക്കുകയാണ്. ഈ ഓട്ടത്തിൽ അവന് ഉടുതുണിക്ക് മണതുണിയില്ല. ഉടുതുണിക്ക് മറുപടി ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും അവനൊരു കല്ലെടുത്ത് തന്റെ തലയണയായി വെക്കില്ല, ആ മറുപടി ഒരു തലയണയായി വെക്കുമായിരുന്നു. ഉടുതുണിക്കും മറുപടിയില്ലാതെ ജീവിതത്തിന്റെ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ സ്വഭാവത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ ഓടുന്നൊരു യവനക്കാരനെയാണ് നമ്മളോട് കാണുന്നത്. സകലം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭാരം വിട്ട് ഇറങ്ങി യാത്ര തിരിച്ചൊരു യൗവനക്കാരൻ. ഞാൻ കേൾക്കുന്ന ദൈവമായതല്ലെ, അനേക ജീവിതങ്ങളിൽ രാത്രി എന്നെ ശ്രമിക്കുന്നുണ്ട്. നിന്റെ യൗവനപ്രായത്തിൽ ജീവിതത്തിൽ യാതൊരു അർത്ഥമില്ലാതെ പ്രതീക്ഷയില്ലാതെ ആരെ സഹായിക്കും, ആരും നിങ്ങളെ കൈപിടിച്ചു ചേർത്തുമെന്ന് യാതൊരു ലക്ഷ്യബോധമില്ലാതെ ഭാരം വിട്ട് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ഓടിയപ്പോ യാക്കോബിനെ കണ്ടൊരു ദൈവമുണ്ട്, യാക്കോബിനെ അറിഞ്ഞൊരു ദൈവമുണ്ട്, യാക്കോബിനെ കരുതിയൊരു ദൈവമുണ്ട്. യാക്കോബിന്റെ ചരിത്രം നാം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉടുതുണിക്ക് മറുപടിയില്ലാതെ ഒരു കല്ലെടുത്ത് തവണയായി വെച്ച് യാത്ര ആരംഭിച്ച യാക്കോബ് മടങ്ങി വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യാക്കോബ് മഹാധനികനായിരുന്നു. യാക്കോബ് മഹാധനികനായിരുന്നു, ഒന്നുമില്ലായിരുന്നേ. ഈ ദേശത്ത് വന്നതായിരുന്നു ഇന്ന് മഹാധനികനാക്കി തീർന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശൂന്യതയിൽ, നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്നെ കരുതിയ ഒരു ദൈവം. പത്രോസിന്റെ ശൂന്യതയിൽ അവനെ കരുതിയൊരു ദൈവം, പത്രോസിന്റെ ഒന്നുമില്ലായ്മയിൽ അവനെ കരുതിയ ഒരു ദൈവം. ഗഹനാന്റെ സുവിശേഷം 21 അധ്യായം 12 വാക്യം ഒന്ന് വായിക്കാറുണ്ട്. ഗഹനാന്റെ സുവിശേഷം 21 അധ്യായം 12 വാക്യം. അതെ, യേശു അവരോട് വന്ന ഭാതൽ ധരിച്ചുകൊള്ളു. പത്രോസ് കൂടുതലും സമസ്വഭാവത്തെ വീണിരിക്കുകയും ഉപേക്ഷിച്ചൊരു പണിയാണ്. കർത്താവ് അവനെ വിളിച്ച് വേർതിരിച്ച് പറഞ്ഞു, മോനെ നീ ഇനി മത്സ്യബന്ധനമല്ല നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യനെ പിടിക്കുന്നവരാക്കും. മത്സ്യബന്ധനത്തിൽ നിന്ന് മനുഷ്യ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്നവനായി വിളിച്ച് വേർതിരിച്ച പത്രം ഇതാ പഴയ പണി തേടിപ്പോയിരിക്കുക. ഒത്തിരി പേര് മാനസാന്തരപ്പെടും. ഡിസംബർ അന്നുകൊണ്ട് ഇത് മാനസാന്തരം ജനുവരി 3 എന്തൊരു സമർപ്പം മാത്രമറിയാം. കർത്താവ് അന്ന് വന്നാൽ നമ്മളല്ലേ അവിടെ കാണും, അല്ലെങ്കിൽ ദർശനം മുമ്പ് ദർശനം വന്നേ. ഇവിടെ പത്രോസ് മാത്രമല്ല പോയത്, പത്രോസ് കൂട്ടരേങ്ങുണ്ടാണ് പോയത്. മലയാളിയുടെ പ്രത്യേകതയാണ് തന്നെ നശിക്കത്തില്ല, താൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ കൂടെ പോകത്തുള്ളൂ. ഞണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറി ധാരാളം ഞണ്ടുകൾ പല പക്ഷത്തിൽ കൊടുത്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലുള്ള ഞണ്ട, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രയുണ്ട്, കേരളത്തിലുള്ള ഞണ്ടുകൾ. അപ്പൊ അതിലെ സമ്മർദ്ദം നോക്കിയപ്പോൾ ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഞണ്ടിന്റെ ബോക്സ് മാത്രം കവർ ചെയ്തിട്ടില്ല, മറ്റെല്ലാ ബോക്സും വളരെ ടൈറ്റായിട്ട് ഡൗട്ട് ചോദിച്ചു
ആ എന്താ ഈ കേരളത്തിലെ രണ്ട് ജനത്തിലെ മുഖമുട്ടേ
അതെ ഏതെങ്കിലും ഒരു ഞണ്ട് അല്ലി അല്ലി പിടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് മുകളിൽ വരെ എത്തുമ്പോൾ താഴെ ബക്കറ്റി കിടക്കുന്ന ഞണ്ട് ചേർന്ന് താഴെ പിടിച്ച് താഴെ ഒരിക്കലും ഒരു ഞണ്ടും ഇതിനകത്ത് പുറത്തു പോകുന്നില്ല. മലയാളിയുടെ പ്രത്യേകത
ഞാനും രക്ഷപ്പെടത്തില്ല,
നിങ്ങളെ രക്ഷപ്പെടുത്തില്ല, കുട്ടിയോരെയും കൂടെ പിടിച്ചുകൊണ്ട് ഉപേക്ഷിച്ച പഠിക്കുമ്പോൾ എത്രയോ പേര് തീരുമാനിച്ച ഇനിയും ദൈവം ഒരാഴ്ച തന്നാൽ മദ്യം ഉപയോഗിക്കുകയുമില്ല. തീരുമാനങ്ങൾക്ക് കാട്ടിപ്പാറ കാലങ്ങളാണ്.
ഉപേക്ഷിച്ചതിന് തേടിപ്പോകുന്നവർ ക്രിസ്തുവിനെ കൂടാതെ ഒരു രാത്രി മുഴുവൻ പത്രോസ ധ്യാനിച്ചിട്ടും ഒന്നും നേടിയില്ല. Without God,
big zero.
യേശുവിനെ കൂടാതെ എത്ര പഠിച്ചാലും രക്ഷപ്പെടണമെന്നില്ല. യേശു വസിക്കാത്ത ഭവനം എവിടെ ഉയർന്നാലും പകരുന്ന ഭവനമായി തീരും. പത്രോസും കൂട്ടരുമില്ല ഒരു രാത്രി മുഴുവൻ തങ്ങൾക്ക് സുപരിചിതമായ കടലിൽ അത്യധ്വാനം ചെയ്തിട്ടു ഒന്നും കിട്ടാതെ ശൂന്യമായി നിൽക്കുമ്പോൾ യേശു വന്നടുക്കൽ നിന്നുകൊണ്ട് പത്രോസിനെ വിളിക്കുന്നു, പത്രോസെ വാ വന്ന് പ്രാത് കഴിപ്പി. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ശാരീരികമായി ക്ഷീണിച്ചു നിൽക്കുന്ന പത്രോസിന് അതികഠിനമായ വിശപ്പുണ്ടെന്ന് ക്രിസ്തുവിനറിയാം. ആവശ്യമറിഞ്ഞാണ് ദൈവം നൽകുന്നത്, ആവശ്യമറിഞ്ഞാണ് ദൈവം വിളമ്പുന്നത്. നിന്റെ ആവശ്യം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ വിളമ്പിത്തരുന്നവനാണ് യേശു. പറയുന്നു നീ വാ വന്ന നിനക്കിപ്പോൾ പ്രാതലാണ് ആവശ്യമെന്ന് ഞാൻ അറിയുന്നു.
നീ വന്ന പ്രാതൽ കഴിച്ചു കൊടുക്കി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ശാന്തമായി നയം വിറക്കിയ ജീവിതത്തിന്റെ എത്രയോ അപ്രതീക്ഷിതകളുടെ മധ്യത്തിൽ,
എത്രയോ നിരാശാജനകമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ
എങ്ങനെ സാധിക്കുമെന്ന്
ഭാരപ്പെട്ട നാളുകളിൽ
എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്.
എന്റെ ശൂന്യതയിൽ എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്.
എന്റെ ഒന്നുമില്ലായ്മയിൽ എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. ജീവിതം ചിലപ്പോൾ നമ്മെ ഇതുപോലെ നിസ്സഹായരാക്കി കളയും.
വല വീശിയിരുന്നു,
മീനെ ഒഴിഞ്ഞു മാറിപ്പോയാലോ?
വിത്ത് വിതച്ചു, മഴ പെയ്യുമല്ലോ?
ജീവിതം പലപ്പോഴും നമ്മെ ഇത്തരത്തിൽ നിസ്സഹായകരാക്കാം.
എന്നാൽ പത്രോസ് പറയുന്നു, നിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ദൈവം.
എന്റെ ഇടവകയിൽ ദീർഘനാളുകൾ സിംഗപ്പൂരിൽ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ വിശ്രമിക്കുന്ന ഒരു പ്രിയപ്പെട്ട പിതാവുണ്ട്, 80 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ അല്പം സമയം അധികം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോടും അധികം ഷെയർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസം പോലും ഞാൻ ആ സംഭവം ഓർക്കാതിരുന്നില്ല. ഞാൻ യൗവനക്കാരനായിരിക്കുമ്പോൾ വീട്ടിലെ ഏറ്റവും മൂത്ത മകനാണ്, എനിക്കുള്ളത് 9 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ വീട്ടിൽ കൊടിയ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഭക്ഷണമില്ല. എന്നാൽ ഈ കൊടിയ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെ വർഷത്തിൽ 1950 ആരംഭത്തിൽ എനിക്ക് എന്റെ ഒരു അകന്ന ബന്ധുനിമിത്തം സിംഗപ്പൂരിലേക്ക് പോകുവാൻ ഒരവസരം ലഭിച്ചു.
പല ഇടങ്ങളിൽ നിന്ന് കടം വാങ്ങി എന്റെ 9 ഇളയച്ചുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘമായ സിംഗപ്പൂർ കപ്പൽ യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി. കപ്പൽ സിംഗപ്പൂർ തുറമുഖത്തടുത്തു. അവിടെ വന്ന് ഇരുന്നുകൊണ്ട് ഒരു പേപ്പർ പരിശോധിക്കുന്ന മനുഷ്യൻ ഇറങ്ങാനുള്ള ആളുകളുടെ പേപ്പറുകളെല്ലാം നോക്കി പരിശോധിച്ചു.
എന്റെ കൂടെ കാട്ടുന്നു, എന്റെ കൂടെ ഞാൻ അടുത്ത് ചെയ്യുന്നു. എന്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറിനെ വെച്ച് നീട്ടിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മാറുതിക്ക് ഇവിടെ കിടന്നണ്ട, ഈ കപ്പലിൽ തന്നെ മടങ്ങി പൊയ്ക്കോണം ഇന്ത്യയിലേക്ക്. ആ മനുഷ്യൻ പറയുന്നു, ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. അനേക ഇടങ്ങളിൽ നിന്ന് കടം വാങ്ങിയ പണം, വളരെ പ്രതീക്ഷയോടെ എന്നെ അയച്ച പിതാവും മാതാവും, എന്റെ ഇളയത്തിങ്ങൾ 9 കുഞ്ഞുങ്ങളൊക്കെ താഴെ നിൽക്കും. അവരുടെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയായി ഞാൻ യാത്ര ആരംഭിച്ചതാണ്. ഈ ദേശത്ത് ഇറങ്ങി അധ്വാനിക്കുവാൻ എനിക്കൊരു വകയില്ലാതെ വന്നപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഈ ആളുകളുടെ സമുദ്രത്തിലേക്ക് ചാടി നിൽക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ തത്വം പാർക്കം നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, പിന്നീട് ഞാൻ കാണാത്തൊരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, മലയാളിയാണോ? എന്നോട് മതേ, ഞാനൊരു മലയാളിയാണ്. എന്റെ കയ്യിലുള്ള പേപ്പറൊക്കെ കൊണ്ടുവരൂ. എന്റെ കയ്യിലുള്ള പേപ്പർ ശരിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ആ പേപ്പർ വെച്ചു തീരും. ആ മനുഷ്യൻ നോക്കിയില്ല, തിരിച്ചും മറിച്ചും മറച്ചിപ്പം തിരിച്ചും വെച്ച് പറഞ്ഞു, ഇറങ്ങിപ്പോ. ആ മനുഷ്യന്റെ അനുഭവം വന്നു വെക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് കണ്ണുകൾ ധാരാളയായി തുടങ്ങുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച എന്റെ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് എനിക്ക് ദിശാബോധം ജീവിതത്തിൽ പറഞ്ഞു തന്ന ക്രിസ്തുവാണ് അച്ഛാ കടന്നു വന്നത്. എന്നെ കേൾക്കുന്നത് ജീവിതത്തിന്റെ ശൂന്യതയിൽ ഒന്നുമില്ലാതെ നിന്നെ കരുതിയിരുന്ന ദൈവമുണ്ട്. നിന്റെ പട്ടുമയുടെ നാളുകളിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ നിന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. അപ്പോ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളും ഞാൻ അവരുടെ ഇടും. ഒന്നാം രണ്ട് എഴുതാണ്ട് വിശുദ്ധമത്തായി എഴുതുന്ന ശേഷം 8:14-15 പാർട്ടി കഴിഞ്ഞു. തന്റെ രോഗത്തിൽ തന്നെ കരുതിയ ദൈവം, ഒന്ന് തന്റെ ശൂന്യതയിൽ തന്നെ കരുതിയ ദൈവം, രണ്ട് തന്റെ രോഗത്തിൽ തന്നെ കരുതിയൊരു ദൈവം. പത്രോസിന്റെ അമ്മായിമ്മ രോഗാതുരമായ അനുഭവത്തിൽ പനി പിടിച്ചു കിടക്കുകയും യേശു ആ വീട്ടിലേക്ക് വന്നു. യേശു ആ വീട്ടിൽ വന്നതുകൊണ്ട് പനി പിടിച്ച് കിടക്കയിലായിരുന്ന പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം വന്നു. സൗഖ്യം ലഭിച്ചുവെന്ന് മാത്രമല്ല, സൗഖ്യം ലഭിച്ചവൾ എഴുന്നേറ്റ് യേശുവിനെ രോഗത്തിൽ തന്നെ കരുതിയ ഒരു ദൈവം. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലത്തായി നമ്മൾ ജീവിക്കുന്നത്. ശാരീരികമായ രോഗം ഒന്നിനു പുറമെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിന്നാൽ അഴപ്പ, ഇരുന്നാൽ കഴപ്പ്, എഴുന്നിരുന്ന കാട്ടപ്പെടാൻ വയ്യ, ആ പാടെ പ്രശ്നങ്ങളാണ് ശരീരത്തിൽ. ശാരീരികമായ രോഗം പോലെ തന്നെ ഇന്ന് മനുഷ്യ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രോഗമുണ്ട്, മാനസിക രോഗം. ശാരീരികമായ രോഗവും മാനസികമായ രോഗവും മലയാളികളിൽ അഥവാ കേരളത്തിൽ, ഭാരതത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാനസിക രോഗത്തിനുള്ള മരുന്നിൽ 33% 33% കേരളത്തിൽ മാത്രമാണ് വിഭജിക്കപ്പെടുന്നത്. സംശയരോഗം ഇതൊരു രോഗമാണ്. ഭർത്താവിന് ഭാര്യയെ സംശയം, ഒരു പ്രശ്നമാണ്. ഒരു സ്ത്രീ ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൾ അറിയാതെ ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ പാത്തു നിന്ന് എത്തി നോക്കും, ഇവൾ ഏത് ബസ്സായാലും വന്നത്, ആരോടൊക്കെ വേണ്ടി ഇവൾ എങ്ങനെയാണ് ഇറങ്ങി വന്നത്, എന്തൊരു സംശയമാണ്. വീട്ടിൽ വന്നാലോ അവൾ ഉടുത്തോണ്ട് പോകുന്ന വസ്ത്രം പോലും പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് ഒരു ദിവസം നോക്കിയപ്പോ ഒരു നീളം കുടി
similar captivity.
അതൊരു പ്രശ്നമായിരുന്നു. നീ ഇന്ന് ഓഫീസിലാണോ പോയത്? അതോ നിന്റെ ഓഫീസിലെ നീളമുള്ള മുടിയുള്ള അവനോടാണോ പോയത്?
ഭയങ്കര പ്രശ്നമാണ്.
സംശയരോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പരിശോധനകൾ അറിയാതെ തുടർന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വന്ന് വേഗം വീട്ടുകാര്യങ്ങൾ, വീട്ടുജോലികൾ ചെയ്യാൻ പത്രപ്പെട്ട ഞെക്കി ഞെങ്ങി ഞെരിഞ്ഞ് വീട്ടിലേക്ക് ഓടി വരുന്ന സ്ത്രീയുടെ ചുരിദാർക്കത്ത് ഒരു ചുരുണ്ട മുടി പ്രശ്നമായി. നീ ഇപ്പോൾ നീളം മുടിയെ മാറ്റി ചുരുളം മുടിയുടെ പറയായി യാത്രയല്ലേ? അയാള് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ കുടുംബ ജീവിതം തന്നെ തകരും. അതുകൊണ്ട് വന്നാൽ അവിടെ ഞാൻ ചുരിദാർക്ക് ഒന്ന് കുടഞ്ഞിടാറുള്ള ഞാൻ പറയാതെ പരീക്ഷണവും തുടർന്നുകൊണ്ടേ രണ്ടാഴ്ച പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങോട്ട പ്രശ്നമായി. നീ ഇപ്പൊ കഷണ്ടിയുടെ കൂടെ പോകല്ലേ? എന്തൊരു സംശയമാണ്. ഭാര്യ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, മക്കൾക്ക് മാതാപിതാക്കളെ സംശയം. സംശയ രോഗികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നത് രോഗാതുരമായ ശരീരങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു, മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു നാളുകളിലാണ് ജീവിക്കുന്നത്. വി പി ഗംഗാധരൻ ഡോക്ടർ തന്നെ പറയുന്നു, 10 മലയാളികളിൽ 6 പേർ ക്യാൻസർ രോഗികളാണ്. 10 മലയാളികളിൽ 6 പേർ ക്യാൻസർ രോഗികളുണ്ടായെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ ഈ രോഗത്തിൽ അടിമപ്പെട്ടു വരുന്നു അറിയില്ല. രോഗത്തിൽ തന്നെ കരുതിയൊരു ദൈവം. പലപ്പോഴും നമ്മളെ വിചാരിക്കും നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിന്റെ മിടുക്കുകൊണ്ടും കണ്ട ഡോക്ടറുടെ കഴിവ് കൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് കാര്യം സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രശസ്തനായ ഒരു ഡോക്ടറുടെ ഇരിക്കുന്ന കസേരയുടെ പുറകിൽ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയെ കാണുക ഇങ്ങനെയൊരു മാനവർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. ഗോഡ് ഹീൽസ് ബട്ട് ദ ഡോക്ടർ ഗെറ്റ് ക്രെഡിറ്റ്. ഗോഡ് ഹീൽസ് but the doctor gets the credit. ദൈവമാണ് നിന്നെ സൗഖ്യമാക്കുന്നത്. ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഈ ദേവാലയത്തിന്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ ജീവിതത്തിലൊരു ആയുസ്സും അവസരവും നൽകിയത് ദൈവമാണ്. നിന്റെ രോഗത്തിൽ കരുതിയ ഒരു ദൈവമില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളിൽ കരുതിയ ദൈവമില്ലേ? എത്രത്തിൽ എനിക്ക് മക്കൾ 3 പേരാണ്. രണ്ടാമത്തെ മകൾ കൃത്യ 6 പ്രായമുണ്ട്. അന്ന് ഞങ്ങൾ പൂവമ്മല തോമസ് മാർത്തോമായ ഇടവകയിൽ ശുശ്രൂഷിക്കുകയാണ്. ഇതുപോലെ ഒരു ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് ഹൈ ടെമ്പറേച്ചർ. അച്ഛന്മാരുടെ മക്കൾക്ക് പ്രത്യേകിച്ച് അവരതിൽ ഡോക്ടറെ കേട്ടത് ശനിയാഴ്ച രോഗമുണ്ട്. ഇന്നും വിളിച്ചപ്പോൾ പറഞ്ഞു രോഗിയാണ്, പനിയാൻ വീട്ടിലുള്ള പ്രാർത്ഥിക്കണേ. 6 പ്രായമുണ്ട്, ഭയങ്കരമായ ഹൈ ടെമ്പറേച്ചർ. ഞങ്ങളുടെ കയ്യിലുള്ള കാപ്പോളും പാരസെറ്റമോളും സിറപ്പും ഒക്കെ കൊടുത്തു നോക്കി ഒരു രക്ഷയും. 6 മുതൽ ഒരിച്ച് ജലം പോലും കുടിക്കുന്നില്ല. വാഹുക്കാതെ നിലവിളിക്കുക. ഈ രാത്രി എവിടെ കൊണ്ടുപോകും? പിന്നീട് ഞായറാഴ്ചയാണ്, ദേവാലയത്തിൽ ആരാധനയുണ്ട്. മനസ്സ് വളരെയധികം ഭാരപ്പെട്ടു. രാത്രിയിലെ യാമങ്ങളിൽ മുഴുവൻ കുഞ്ഞിനെയും കൊണ്ട് പായസിനേജിന്റെ വരാതെയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് രോഗം വരണം, രാത്രിയുടെ യാമങ്ങൾക്ക് ദൈർഘ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നു. 1 3 നേരം വെളുത്ത് വന്നാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. 6 കുഞ്ഞിനെ വാങ്ങിട്ട് തുടങ്ങി പെട്ടെന്ന് കുത്തി പോകാം. എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ ഏറ്റു വാങ്ങിയിട്ട് പോകാം. ഞാൻ എന്റെ കിടക്കയിൽ നിന്ന് കുത്തി പ്രാർത്ഥിക്കുന്നതിനാണ് ഞാൻ കുത്തിക്കുത്തിയത്. എന്നാൽ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ കൊണ്ടുവന്നത് മാർത്തോമ സഭയിലെ ദേശീയ ഗാനം പോലെ പാടുന്ന ഒരു പാട്ട. പാട്ട് പാടിയത് സ്വന്തമായിട്ട് എടുക്കുക, പറഞ്ഞാൽ ഉടനെ അത് പാടുക. ഈ പാട്ടിന്റെ വരികൾക്ക് ഇത്രയും ശക്തിയുണ്ടോയെന്ന് അന്ന് രാവിലെ എന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയാം. പിന്നീട് ഒരിക്കൽ പോലും ഒരു ഗാനവും ഞാൻ വെറുതെയാ പുറത്തുകൊണ്ട് നോക്കിയിട്ടില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കൈകളിൽ വാങ്ങി കണ്ണുകളുടെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പേരിൽ തോന്നിപ്പിച്ച വരികൾ ഇന്നും എന്റെ കണ്ണുകളെ നനിയിപ്പിച്ചു. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായമെന്താ. മൂന്നും നാലും വരികൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പാടി. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത കുഞ്ഞിന്റെ ഞാൻ സൂക്ഷിച്ചവരെ നോക്കിയപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരുന്ന കുഞ്ഞിനെ നന്നായി വേർക്കാൻ കഴിഞ്ഞു. കൗലെടുത്തു കൊണ്ട് ഭാര്യകളൊന്ന് വേഗം അതിനെ തുടച്ചു. തൊട്ടു നോക്കിയപ്പോൾ പച്ചവണവോടെ കടത്തിരിക്കുന്നു. ഒരു പാലെടുത്തുകൊണ്ട് വന്നു അർത്തിയോടത് വരച്ചു കുളിച്ചു. 9 മണിയായപ്പോൾ കുളിച്ചിറങ്ങി മൂന്നരത്തോസ്മാർത്ഥമായി ഇറങ്ങിപ്പോയി. ഞാൻ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. എന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഏറ്റവും നല്ല വൈദ്യനായി അധികം കൂടിയിരിക്കുന്ന ദൈവം എന്നെ കേൾക്കുന്നതിലൂടെ രോഗാതുരമായ അനുഭവങ്ങളുടെ പദ്ധതി നമ്മുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ ഐസിയു മുമ്പിൽ കേട്ടോ അതിന്റെ വരാതെ ഇന്നത്തെ ഞാൻ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ളത് അപ്പറഞ്ഞാൽ അതികഠിനമാണ്. പരീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം ഒരു ഉൽപാദനത്തിന്റെ യാത്ര ചെയ്യുമ്പോൾ ആരും കൈവിട്ടു പോകുന്ന അനുഭവങ്ങളുടെ പദ്ധതി കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അവൻ രോഗത്തിൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ പദ്ധതിയില് രോഗാതുരമായ അനുഭവങ്ങളുടെ പദ്ധതിയില് നിനക്ക് കരുതുന്ന ഒരു ദൈവം ദൈവത്തിനിരുന്ന ജഡത്തിലെ ശൂലത്തിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിച്ചു. രോഗം സൗഖ്യമായതായോട് പറയുന്നില്ല. അപ്പൊ എന്റെ കൃപ നിനക്ക് എന്റെ കൃപ നിനക്ക് മതി. ഈ ബലഹീനതയെ അതിജീവിക്കാൻ അത് മതി. നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. എന്റെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ മധ്യത്തിൽ അതിനെ നിനക്കോ ഞാൻ പറഞ്ഞു വരുന്നു. ക്യാൻസർ രോഗിയെ വർദ്ധിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് കെ എസ് അനിയൻ പുസ്തകപ്പെട്ടിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും അത് മാറ്റി വായിക്കും. ഡി സി ബുക്സ് ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് ജീവിതം നൽകുന്ന ആ പുസ്തകത്തിന്റെ പേര്. അതിൽ ഇങ്ങനെ ഒരു തലക്കെട്ടിൽ അനുഭവം എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രതി രൂപം. പതിവ് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുറന്നു. രാവിലെ 6 മണിക്ക് വീടിനുള്ളിൽ തെന്നി വീണ കാലിന് ഒരു ചെറിയ പൊട്ടലോടുകൂടി 22 വയസ്സ് മാത്രം പ്രായമുള്ള ദേവി എന്ന പെൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ മെഡിക്കൽ കോളേജിൽ വന്നു തിരുവനന്തപുരത്ത്. ക്ലാസ് കൊണ്ടുള്ള വീട്ടിൽ പെട്ടെന്ന് പോകാമെന്ന് വന്നതാണ്. 22 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ഈ എക്സ്റേ പരിശോധിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഉടൻ തൊട്ടടുത്തുള്ള ആർ സി സിയിൽ ഫോൺ ചെയ്തു. കിഡ്നി എന്നാണ് ഡോക്ടറെ വേഗം ഇവിടെ വരേണ്ടതാണ്. ഡോക്ടർ പെട്ടെന്ന് ആർ സി സിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തി. കിടക്കയിൽ വളരെ പ്രതീക്ഷയോടെ കാലിലൊരു പൊട്ടലിൽ മാത്രമുള്ള പെൺകുട്ടി വീട്ടിൽ ക്ലാസ്സിലിട്ട് പെട്ടെന്ന് പോകാമെന്ന വളരെ ആഗ്രഹത്തോട് കിടക്കുന്നു. ഡോക്ടർ ആ എക്സ്റേ പരിശോധിച്ചപ്പോൾ തന്നെ വേഗം കാര്യം പിടികിട്ടി. 22 വയസ്സുള്ള ഈ സുന്ദരി പെൺകുട്ടി മാരകമായ ബോൺ ക്യാൻസറിന് അടിപൊളി കഴിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളോട് എങ്ങനെ വിവരം പറയും? ഭാരപ്പെട്ടു നിന്ന ഡോക്ടർ പുറത്തിറങ്ങിയതിന്റെ മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. നമുക്ക് ചികിത്സിക്കാമെന്ന് പറയുന്നില്ല. വേഗം അദ്ദേഹം ആർത്തിയത്തിലേക്ക് പോയി. അവരെ അഭിമുഖീകരിക്കാൻ തന്നെ മനസ്സിൽ വിശേഷിക്കില്ല. പിന്നെ അധികാലത്ത് തന്റെ വീടിന്റെ കോളിക്കൽ ശബ്ദിക്കുന്നു. എന്നാലും ഒരു വീട് വാങ്ങി വാവിൽ നിന്ന് തുറന്നു. തുറന്നപ്പോൾ അവിടെ ഒരു യൗവനക്കാരൻ നിൽക്കുന്നു. ആ സ്വയം പരിചയപ്പെട്ടു. എന്റെ പേര് രാജീവ്, ഞാൻ ദേവിയുടെ ഭർത്താവാണ്. അപ്പോഴാണ് ഡോക്ടർ അറിയുന്നത് 22 വയസ്സുള്ള പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള കാര്യം. അത് തുറന്നു പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 മാസമേ ആയുള്ളൂ, അതിൽ വെറും 10 ദിവസം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. വിദേശത്ത് ജോലി ചെയ്ത് ഞാൻ വേഗം എന്റെ ജോലി സംബന്ധമായി വിദേശത്തേക്ക് മടങ്ങിപ്പോയി. കഴിഞ്ഞ രാത്രി എന്റെ ഭാര്യയുടെ രോഗപൂരം ഞാൻ അറിഞ്ഞ് പെട്ടെന്ന് തിരികെ വരികയാണ്. എന്റെ മുമ്പിൽ 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നീ അവളെ ഉപേക്ഷിക്കുക. പല സുഹൃത്തുക്കളും എന്നോട് പറയുന്നത് അത് തന്നെയാണ്. 6 മാസമായല്ലോ കിട്ടിയിട്ട്, അതിൽ 10 ദിവസമല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. മറന്നേക്ക്, പലരും എന്നെ ഉപദേശിക്കുന്നു. എന്നാൽ ഡോക്ടറെ മറ്റു ഓപ്ഷൻ കൂടി എനിക്കുണ്ട്. എന്തുവില കൊടുത്തും അവളെ ചികിത്സിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. എന്ത് വില കൊടുത്തും ഞാൻ അവളെ ചികിത്സിക്കാം. ഞാൻ വിളിച്ചാൽ എന്റെ ദൈവം വിളികേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകത്തിൽ ആ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രതിരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ പ്രതിരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ചുരുക്കി പറയട്ടെ, ചികിത്സകൾ ആരംഭിച്ചു. ദേവിക എന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക, 2 കുഞ്ഞുങ്ങളുടെ അമ്മ, ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്ന ഈ പെൺകുട്ടിയും കുടുംബവും. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നീ ഇന്നും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുമിച്ച് സഹകരണം പറയുന്നു, ഞങ്ങൾ അപേക്ഷിച്ചാൽ ഞങ്ങൾ അപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഞങ്ങൾ അപേക്ഷിച്ചാൽ ഞങ്ങളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ദൈവമേതല്ലേ? ഇന്ന് രാത്രി ആരെങ്കിലും ജീവിതത്തിന്റെ രോഗാന്തരമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ മാറപ്പെടുന്നു എങ്കിൽ, ഏത് പഴകിയ രോഗത്തിന്മേലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ ദൈവശാസ്ത്രം ഇടപെടുന്ന ഈ രാത്രി ഇതിന്റെ ജീവിതത്തെ ദൈവങ്ങളിൽ പിടിച്ചുകൊടുക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടതത്തിന്റെ രോഗങ്ങൾക്ക് സൗഖ്യത്തിന്റെ ദൈവമുണ്ട്. നിന്റെ രോഗത്തിൽ രണ്ട് ചിന്തകൾ, രണ്ട് അനുഭവങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഒന്ന്, എന്റെ ശൂന്യതയിൽ എന്നെ കരുതുന്ന ഒരു ദൈവം. രണ്ട്, എന്റെ രോഗത്തിൽ എന്നെ കരുതുന്ന ഒരു ദൈവം. മൂന്ന്, എന്താണ് വിശുദ്ധമായി 14:30-33 വാക്യങ്ങൾ. വിശുദ്ധമായി എഴുതിയതിനു ശേഷം 14:30-33 വാക്യങ്ങൾ. ഭയത്തിൽ തന്നെ കരുതിയൊരു ദൈവം. പത്രോസ് തന്നെ ഭയത്തിൽ കരുതിയൊരു ദൈവത്തെ തിരിച്ചറിയുകയാണ്. അവിടെ കടലിന്മേൽ നടക്കുന്ന പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ ഭയത്തെ തന്നെ വിളിക്കുകയാണ്. ഭയം ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരം. മാതാപിതാക്കളോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭയമാരെ, പേടിയാരെ? കേട്ടില്ല നിങ്ങൾ പ്രത്യേകിച്ച് പേടിയെടുത്തിട്ടില്ലേ? ഭയമാണ് ആരേ ഭയമാകുമ്പോ. മാതാപിതാക്കളോട് ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി എന്താ, എന്റെ പിള്ളേരെ എല്ലാം എനിക്ക് പേടി. നാലാമതായിട്ട് ഏറ്റവും അധികം ഭയം ആരെയാണ്? മക്കളെ. എങ്ങനെ ഭയപ്പെടാതിരിക്കും? എനിക്ക് ഏറ്റവും അധികം വ്യത്യസ്തമായി ഞാൻ പലരോട് പറഞ്ഞു, എന്നെ ഈ ദിവസങ്ങളിൽ വിളിച്ചവരോട് ഞാൻ പറഞ്ഞു, കല്യാണ അപ്പമായ ഇടവേള അതിനൊക്കെ ഒരു വിവാദമുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങൾ ഈ നാളുകളിൽ കൺഫ്യൂഷൻ കേൾക്കാൻ ഈ ദേവാലയത്തിൽ വന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയാണ്, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഒരിടത്തും ഇതിന്റെയും കുഞ്ഞുങ്ങളെ കാണാറില്ല, പ്രത്യേകിച്ച് ബോംബെ പോലെ ഒരു പട്ടണത്തിൽ. എന്നാൽ കേരളത്തിലെ അനുഭവം പറയാം. കോവിഡിനപ്പുറത്തൊരു വഴി പ്രസംഗിച്ച് ഭക്ഷണം കഴിക്കാൻ വിഭജിക്കുന്നപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ബാലൻ സ്മാർട്ട് ബോയ് നടന്നപ്പോൾ, അപ്പോൾ അവിടെ ഗൃഹനായികയെ അമ്മ പറഞ്ഞു, സാർ എന്റെ ഫോൺ ഭയങ്കര പാട്ടുകാരനാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ട സ്കൂളിന്റെ ഡയഗ്നോസിസ് നടത്തുള്ള മത്സരത്തിൽ പാടിയതാണ്. ഈ മിടുക്കനെ കണ്ടപ്പോ എനിക്കൊരു കൗതുകം അങ്ങനെ ഒരു പാട്ട് കേൾക്കാനുള്ളതാണ്. ഞാൻ പ്രതീക്ഷിച്ചു ഞങ്ങൾ സണ്ട സ്കൂളിൽ പഠിച്ചപ്പോൾ ഒത്തിരി കോർസ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് ജീവിതത്തിൽ മറക്കാതെ കൊണ്ടു നടക്കുന്ന പല കോർസുണ്ട്. കൊച്ചു കൊച്ചു ജീവപ്പട്ടി ദൈവം നിർമ്മിച്ച ജീവപ്പട്ടി, യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഉടനെ മറിയുമേ. ഞാൻ പ്രതീക്ഷിച്ചൊരു പുതിയ കോർസ് പഠിക്കാമല്ലോ. ഞാൻ പറഞ്ഞു മോനെ പാട്ട് പാടാം, ചോറിറങ്ങി പോകുന്നു ശരിയായി. എന്റെ മുതിലൊരു കാരണം ഞാൻ അടി കേൾപ്പിക്കുക, സമ്മതമായി ചേർന്ന് നിന്ന ഉമ്മദരാജാക്ഷി അടിമത്തിൽ മുടികെ അങ്ങനെ നോക്കി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. എട്ടോ ഒമ്പതോ വയസ്സ് പ്രായം പറയാ, സമ്മതമായി ചേർന്ന് നിന്ന ഉമ്മദരാജാക്ഷി. ഞാൻ പ്രതീക്ഷിച്ചു ഉപ്പ കൊടുക്കേണ്ട കാലം വരെ തമ്പുരാനവനെ ഭൂമി മലയാളത്തിൽ വെക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തൊരു കാലം, ഇവരെ ഭയപ്പെടാതെ ഇരുന്നില്ലെങ്കിലേ ഉള്ളൂ. ഭയപ്പെടാതെ യാതൊരു ഭയവും ഇല്ല. അങ്ങനെ ഭയമുണ്ടായിരുന്നെങ്കിൽ ഈ വെച്ചൊക്കെ നിറഞ്ഞിരുന്നേനെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ശാരദാമാസമായുടെ വിലയിൽ പ്രസംഗിക്കാൻ പോയി, അഞ്ചു വർഷം മുമ്പ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര ആത്മീയ ദാഹത്തോടെ കടന്നു കൊണ്ടിരുന്ന നിറഞ്ഞ കണ്ണുകളോ ദൈവമോചനം കേൾക്കുന്ന ഒരു ജനത്തെ പോലെ ഡ്യൂട്ടിയുണ്ട്. ഇല്ലാത്തവരല്ല, ജോലിക്ക് പോകാറ ആരും കൂടെ സമ്മതിക്കുന്നവരല്ല. അഡ്ജസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ ഇടപെടൽ കൺവെൻഷനാണ്. ദൈവവചനം കേൾക്കണം, ആത്മീയ ദാഹമാണ്. സകുടുംബം വന്നിരുന്ന ദൈവവചനം നിറഞ്ഞ കണ്ണുകളോട് കേൾക്കുന്നത് ഭയപ്പെടേണ്ടവനായി ഒരു ഭയവുമില്ല. ആരെ ഭയപ്പെടാൻ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിന്ന് നമ്മൾ ദൈവത്തെ മാനഭാഗപ്പെടുത്തുന്ന കാലത്താണ്. ഒരിടവ 56 ഉണ്ടായി വീണുണ്ട്. ദൈവം എന്തെങ്കിലും കൃപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭക്തന്മാരമായി തീരും. അവിടെ പിന്നെ ഒരു കൂട്ടായ്മ തന്നെ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ ഇന്ന് മാനസാന്തരപ്പെടുത്തുന്ന ഭക്തന്മാരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ അടുത്തൊരു ഭക്തനുണ്ട്, അദ്ദേഹത്തിന്റെ രണ്ട് നല്ല വീടിന്റെ മുകളിൽ വീട് ചോരാതിരിക്കാൻ അനുമതിയേക്ഷിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അത്. ആ വീട് ഇട്ടു കഴിഞ്ഞപ്പോ ഒരു പ്രാർത്ഥന അതിന്റെ കീഴിൽ നമ്മൾ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം, കർത്താവെ ഞങ്ങളുടെ മറിയയ്ക്ക് വീടില്ല, മറിയയ്ക്ക് വീട് കൊടുക്കണേ. മധ്യസ്ഥ പ്രാർത്ഥന വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. ആരാ മറിയ കഴിഞ്ഞ 25 വർഷത്തിലധികമായി തന്റെ അടുക്കളയിൽ അഹോരാത്രം അധ്വാനിക്കുന്ന പാവപ്പെട്ട ഒരു ചെത്തക്കുടിയിൽ പാർക്കുന്ന വിധവയായ ഒരു സ്ത്രീയാണ്. ഈ രണ്ടു നാല് വീടിന്റെ മുകളിൽ ഇരുന്ന് താഴേക്ക് നോക്കിയാൽ മറിയയുടെ ചെത്തക്കുടിയിൽ അപ്പുറത്ത് കാണാം. രണ്ടു നില വീടിന്റെ മുകളിൽ നിന്ന് ഡ്രമ്മടിച്ച് എന്നും പ്രാർത്ഥിക്കും. എല്ലാ ബുധനാഴ്ചയും സുരക്ഷ കൂട്ടാക്കിയാണ്. കർത്താവെ മറിയ വീട് കൊടുക്കണേ, മറിയ വീട് കൊടുക്കണേ, മറിയ വീട് കൊടുക്കണേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ നാം മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുക. കൊച്ചുമോൻ കോട്ടയം MT7 ബോർഡിങ്ങില്ല, അവധിക്ക് വീട്ടിൽ വന്നു. പതിപ്പോലെ അന്നത്തെ ബുധനാഴ്ച പ്രാർത്ഥന ആരംഭിച്ചു. വിഷയം മറിയയ്ക്ക് വീടില്ല. എന്തിനീ കൊടുക്കും, മറിയൊക്കെ ഒരു വീട്.
പ്രാർത്ഥന കൃത്യയ്ക്ക് ആ പേടിക്കുന്നത് ആ മഴയോടായി ഞാൻ ഇപ്പൊ ശരിയായിട്ടില്ല. എത്രയോ നാളുകളായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മറിയക്ക് വീടില്ല, മറിയക്ക് വീടില്ല, മറിയക്ക് വീടില്ല. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദൈവത്തെ രൂപാന്തരപ്പെടുത്തുക. പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ രൂപാന്തരപ്പെടുന്നതിനായുള്ളതാണ്. പ്രാർത്ഥിച്ച് ദൈവത്തെ രൂപാന്തരപ്പെടുത്തി മാനസാന്തരപ്പെടുത്തുകയല്ല, പ്രാർത്ഥിക്കുന്നവൻ രൂപാന്തരപ്പെടുവാനാണ് പ്രാർത്ഥന. ഭയം, ആരെ ഭയം? എന്തിനു ഭയം? എന്തിനു ഭയപ്പെടണം? എന്നാലും നമ്മുടെ ഭവനങ്ങൾ ആദ്യ ദിനം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുണ്ടെങ്കിലും മണ്ടരി പിടിച്ച് വേരുണങ്ങി ഫലം കാണിക്കാതെ ഉണങ്ങിപ്പോകുന്ന അനുഭവമായി ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുന്നതിനായെങ്കിൽ യേശു വസിക്കുന്ന ഭവനങ്ങളായി രൂപപ്പെടുന്നില്ലായെങ്കിൽ വളരെ വലിയ വില ഞാൻ നിങ്ങളും കൊടുക്കേണ്ടതായി വരും. ഇന്നെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന തലമുറ സഞ്ചരിക്കുന്ന വഴി അപകടം പറഞ്ഞതാണ്. ചില നാളുകൾക്ക് മുമ്പ് എന്റെ മുമ്പിൽ BSc നേഴ്സിംഗ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് വന്നു. നാട്ടിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നിലനിർത്തിയിരുന്ന പെൺകുട്ടി പഠനത്തിന് പോയി ഏറ്റവും പിന്നിലായി. കോളേജിൽ നിന്ന് പറഞ്ഞുവിട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അമ്മ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അച്ഛൻ, ഇവൾ രാവിലെ എഴുന്നേൽക്കാറില്ല, പഠനത്തിൽ വളരെ പിന്നോട്ട് പോയി, ഇവൾക്ക് പഠിക്കുവാൻ യാതൊരു താല്പര്യവുമില്ല, ഞങ്ങളുടെ ആരോടും ഇവർക്ക് യാതൊരു വിധത്തിലും സ്നേഹവുമില്ല. ഞാൻ പെൺകുട്ടിയോട് സംസാരിച്ചു. വേദനയോടെ പറയട്ടെ, ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ടച്ച, അമ്മ വാങ്ങിക്കുന്നത് അജിത്ത്. ഞാൻ ചോദിച്ചു എത്ര സിം കാർഡ് അതിലുണ്ട്? ചുരുക്കി പറയുകയാണ്, വിവരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എന്റെ ചോദ്യത്തിന് മുന്നിൽ അകപ്പെട്ട പെൺകുട്ടി പറഞ്ഞു, അച്ഛാ എനിക്ക് 5 സിം കാർഡുണ്ട്, നീ ഇതെപ്പോൾ ഉപയോഗിക്കുന്നു? അവർ പറഞ്ഞ സംഭവം, രാത്രി 11 മണിയാകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കിടന്നുറങ്ങും, 11 മണിയാകുമ്പോൾ ഒന്നാമത്തെ സിം കാർഡ് എടുത്തിടും, അത് കൊടുത്തിരിക്കുന്ന യൗവനക്കാരൻ അവളെ വിളിക്കും. 11 മണി മുതൽ 12 മണി വരെ കുട്ടപ്പൻ കേട്ടൻ, 12 മണി മുതൽ 1 മണി വരെ തങ്കപ്പൻ കേട്ടൻ, 1 മണി മുതൽ 2 മണി വരെ അനിൽകുമാർ 48 വയസ്സ് 3 കുഞ്ഞും കണ്ട പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവർ, വെളുപ്പിനെ 6 മണി വരെ പെൺകുട്ടി പലരുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. 6 മണിയാകുമ്പോഴാണ് അവൾ ശാന്തമായി ഒന്ന് ഉറങ്ങാൻ ആരംഭിക്കുന്നത്. അവൾ പിന്നെ എന്നെ എഴുന്നേറ്റു. മക്കളെ അന്ധമായി വിശ്വസിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ജീവിത വഴികളിൽ ഓരോ തരണങ്ങളും ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യണം. ദൈവ സാന്നിധ്യമുള്ള തലമുറകളായി കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവും പകലും നിങ്ങൾ അധ്വാനിച്ച് നേടുന്നത് ശൂന്യമാണ്, ശൂന്യമാണ്, ശൂന്യമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കും? എന്റെ മൂത്ത മകൾക്ക് 10 വയസ്സായപ്പോ ഞാൻ ഒരു മകളെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, മകളെ അപ്പൻ നിനക്ക് കരുതിയിരിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു. ഡെയിലി ഡിവോഷൻ ബുക്ക് ഞാൻ എന്റെ കുഞ്ഞിന് കൊടുത്തു. ഇതിനപ്പുറമായി നിന്റെ അപ്പയ്ക്ക് നിനക്കൊന്നും തരാനില്ല. ഓരോ ദിനവും രാവിലെ ഞാൻ ശ്രദ്ധിക്കും. എന്റെ കയ്യിൽ എന്നും വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് അവന്റെ സ്കൂളിലേക്ക് യാത്രയാണ്. ദൈവവചന വായനയ്ക്ക് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
ഭയത്തിന്റെ നിഴലിൽ നാം വസിക്കുകയാണ്. മക്കളെ ഭയം, കൊച്ചു മക്കളെ പേടി. പത്രോസിന മുങ്ങിത്താഴാൻ തുടങ്ങുകയാണ്. മുങ്ങിത്താഴുന്നവന്റെ അവസാന വൈറ്റോലാണ് ക്രിസ്തു. ഇതാ മുങ്ങിത്താഴാൻ ഒരുങ്ങുമ്പോൾ തന്റെ വലം കൈ നീട്ടി ഇതാ പിടിച്ചുകൊണ്ട് പറയുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ ഒരേറിയ വചനം നിങ്ങളുടെ മുൻപിൽ. ദൈവത്തിന്റെ ശബ്ദം ഇതാ, ഭയപ്പെടണ്ട, നിന്നെ സ്നേഹിക്കുന്ന തകർന്നു പോകുന്ന നിന്റെ കുടുംബത്തെ ഭയം പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് നിന്റെ മുമ്പിൽ. ദൈവവേദനെ ഭയപ്പെടേണ്ട. എന്നെ ഭഗവാന്റെ പുസ്തകം 33:3 ഇങ്ങനെ വായിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിപ്പി, ഞാൻ നിനക്ക് ഉത്തരം. എന്നെ വിളിച്ചപേക്ഷിപ്പി, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നീ അറിയാത്തതും മഹത്തരമായ അഗോചരമായ വഴികളിൽ ഞാൻ നിന്നെ അറിയിക്കും. ഭയത്തിൽ തന്നെ കരുതിയ ദൈവം എന്റെ സമയം അപമാനിച്ചു. ഒരു ചിന്തയിട്ടും വന്നു കൊടുക്കണം. ശൂന്യതയിൽ ഒന്നുമില്ലായ്മയിൽ കരുതിയൊരു ദൈവം, രോഗത്തിൽ തന്നെ കരുതിയൊരു ദൈവം, തന്റെ ഭയത്തിൽ തന്നെ കരുതിയൊരു ദൈവം. അവസാനമായി അപ്പോസ്തല പ്രവൃത്തികൾ 12 അതിന്റെ 1 വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട്. ഇതാ പത്രോസും കൂട്ടരും കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. കാരാഗൃഹത്തിൽ കിടക്കുന്ന വിവരണം അവിടെ ഉണ്ട്. 4 കൂട്ടം, 2 ചങ്ങല, 4 പ്രയാളികൾ, അതിന്റെ നടുവിലാ പത്രോസ് കിടക്കുന്നത്. നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയുമില്ലാതെ ഇതാ കാരാഗ്രഹത്തിനുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്ന പത്രോസ്. ഒരു പ്രതീക്ഷയുമില്ല, ഇനി രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഞാനും നിങ്ങളും വിചാരിച്ചിട്ടുണ്ട്, ഇനി രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. ഇനി എങ്ങനെ രക്ഷപ്പെടും? ആരും ഞങ്ങൾക്കൊരു മാർഗം കാണിച്ചത്, ആരും ഞങ്ങൾക്കൊരു വഴി ഉപദേശിച്ചത്. അസാധ്യതയുടെ മധ്യത്തിൽ നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. അസാധ്യതയുടെ മധ്യത്തിൽ നിന്നെ കരുതുന്നൊരു ദൈവം, ശൂന്യതയിൽ കരുതിയൊരു ദൈവം, രോഗത്തിൽ കരുതിയൊരു ദൈവം, ഭയത്തിൽ കരുതിയൊരു ദൈവം, നിന്റെ അസാധ്യതയുടെ മധ്യത്തിലും നിന്നെ കരുതുന്നൊരു ദൈവമാണ്. അസാധ്യകരമായ അനുഭവത്തിലാണ് ഇവിടെ പത്രോസ് കിടക്കുന്നത്. എന്നാൽ അവന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ നടന്നു വന്ന് ചങ്ങല വീണു, അരകെട്ടി, ചെരുപ്പിട്ടു, വസ്ത്രം പുതച്ചു, എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ കിടക്ക് അതിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നടന്നത്. ഞാൻ ആദ്യത്തെ ദിവസമാണോ ഉപവാസ പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു. എന്റെ അമ്മയാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. കാരണം എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എന്റെ അമ്മയുടെ പ്രാർത്ഥനയും സ്വാധീനവും എന്നെ വളരെയധികം ശക്തീകരിച്ചു. എനിക്ക് 3 സഹോദരിമാരാണ്. 3 മകനാണ് ഞാൻ, ഏക മകൻ. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട മകൻ. എന്നെ എന്റെ അമ്മ വളരെ ശ്രദ്ധയോടെ പഠിപ്പിച്ചു. മർമ്മപ്പോയി മാനേജ്മെന്റിലെ എക്സസുമായി എന്റെ അമ്മ വിശ്രമ ജീവിതം ആരംഭിച്ചു. ഞാൻ കോട്ടയം മാത്രം അവധി ഇന്ത്യക്കാരെ പഠിച്ചു. അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മാസങ്ങളുടെ ഒരു പഠനം പൂർത്തീകരിക്കുക. പെട്ടെന്ന് ഒരു രാത്രി സന്ധ്യയ്ക്ക് ചാപ്പലിൽ നിന്ന് ഞങ്ങൾ റൂമിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ അടുക്കൽ ചേർന്നുണ്ടെന്നോട് പറഞ്ഞു, സ്ഥിതി അമ്മയ്ക്ക് അല്പം രോഗം കൂടുതലാണ്. മോക്കളത്തിന്റെ ഹോസ്പിറ്റലിലോട്ട് വേഗം പോയി. സാധാരണഗതിയിൽ സെന്നാരിയിൽ ഒരു ഫോൺ ഇങ്ങനെ വന്നാൽ ഉറപ്പാണ് അമ്മ മരിച്ചു. അങ്ങനെ ഫോളാകെ വരാറുള്ളത് ഞാനും എന്റെ മനസ്സിൽ ഉറപ്പിച്ചു എന്റെ അമ്മ മരിച്ചു. വേഗം എന്റെ റൂമിൽ നിന്നു. പെട്ടെന്ന് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഓടി പോയി. അവിടെ നിന്ന് എനിക്ക് തിരുവനന്തപുരം എടുത്തുള്ള ഒരു ഫാസ്റ്റാണ് കിട്ടിയത്. ആ ബസ്സിൽ ഞാൻ കയറിയിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ദൈവത്തെ പല ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവമേ, മാർഗമാസ്ഥയിൽ ഈ വിശുദ്ധ വസ്ത്രമാണെങ്കിൽ ഒരു വൈദികനാകുവാൻ നീ എന്നെ കുറ്റാക്കിയിരിക്കുന്നത്. അത് കാണാൻ ഈ ലോകത്തിൽ ഉപയോഗിച്ചത് കുറിച്ചത് എന്റെ അമ്മയെ. എന്നിട്ടും രണ്ടു മാസം ശേഷിച്ചിരിക്കെ എന്റെ അമ്മയെ എന്നെ വിളിച്ചു. തുടർന്നുള്ള ആളുകളിൽ എന്റെ പിതാവിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? വിദേശത്ത് വരെ എന്റെ രണ്ട് സഹോദരിമാരോട് എങ്ങനെ എന്റെ അമ്മയുടെ പല ചോദ്യങ്ങളും എന്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു. ആ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ്. വളരെ വരാതെ ഞാൻ പോയി. ആദ്യം ഞാൻ പോയത് മോസ്റ്ററുടെ ഹോട്ടലിലേക്കാണ്. ഭാഗ്യം അവിടെ ചെന്ന് പോകാനായിരുന്നു. പെട്ടെന്ന് ഞാൻ ഐസിയുമായിട്ട് കുറിച്ചു. എന്നെ കണ്ടപ്പോൾ എന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഞാൻ മാറിക്കൊള്ളു. ഞാൻ വേഗം മാറി ഞാൻ കണ്ടു എന്റെ അമ്മ തളർന്ന് കിടക്കയും കിടക്കുകയാണ്. ഒരു വശം മുഴുവൻ തളർന്നുപോയി, മുഖം ഓടിപ്പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറഞ്ഞ കൃപാകെ ജീവിച്ചിട്ടുണ്ടോ സ്തോത്രം. അമ്മയൊക്കെ എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയും പറയണം, സംസാരിക്കാൻ കഴിയുന്നില്ല. കണ്ണുകാരായി എന്റെ അമ്മയുടെ കിടക്കെ ഞാൻ ഇരുന്നു. എന്നെ എനിക്ക് ചികിത്സമാൻ ശ്രമിച്ചു. എന്നേക്കുന്നില്ല വഴത്ത് വീട്. ഞാൻ എന്റെ അമ്മയുടെ കടകളിൽ പിടിച്ചുകൊണ്ടു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തത് ദൈവത്തെ അമ്മയാണ് ഞങ്ങൾ കാണിച്ചത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവത്തെ അമ്മയാണ് ഞങ്ങൾക്ക് കാണിച്ചത്. നമുക്ക് ദൈവത്തെ അപേക്ഷിക്കാം. ആ രാത്രി തന്നെ സെന്നാരിയുടെ നിയമാനുസരിച്ച് ഞാൻ സെന്നാരി പറഞ്ഞു. എന്നാൽ ദൈവജനമേ, എന്റെ ജീവിതത്തിൽ പുസ്തകത്തോടും എന്റെ ദൈവത്തോടും ഏറ്റവും അടുത്ത ജനങ്ങളായിട്ട് തുടർന്നുള്ള ഞാനെന്ത് ഓരോ പ്രാർത്ഥനയും ദൈവത്തോട് അനുഭവിച്ചു. ഞാൻ പറഞ്ഞ ദൈവമേ, എന്റെ അമ്മയുടെ ആയി ഒരു നാല് മാസം എനിക്ക് വേണ്ടി നീങ്ങിയിട്ടുണ്ടാകാം. ഈ ഭൂമിയിൽ ഒരു വൈദ്യനായി തീരുമാനം ലോകത്തെ ഏറ്റവും ചെയ്യേണ്ട അമ്മയാണ്. എന്റെ അമ്മയുടെ ആയി നാല് മാസം 27 ദിവസം മരുന്നിനോട് പ്രതികരിക്കാം. പല ദിനങ്ങളിലും പല രാത്രികളിലും വെന്റിലേറ്ററിലേക്ക് പ്രവേശിച്ചില്ല. 28 ദിവസം മരുന്നിനോടാദ്യമായി എന്റെ വാക്കുകൾ 2003 ജൂൺ മാസം 19 തീയതി സഭ ഷെമ്മാശ സ്ഥാനത്തേക്ക് എന്നെ വിളിച്ചെടുത്തിരിക്കുന്നു. 24 ദേവാലയത്തിൽ എന്റെ അമ്മ നടന്നു വന്ന ഏറ്റവും മുമ്പ് ബന്ധിച്ചിരിക്കുന്നു. ജൂലൈ മാസം 19 തീയതി ഓഗസ്റ്റ് സെന്റ് പോൾസ് പള്ളിയിൽ സഭ എന്റെ കൃഷി സ്ഥാനത്തേക്ക് വരുത്തുമ്പോൾ അത് കാണാൻ എന്റെ അമ്മയുണ്ടായി. 21 തീയതി എന്റെ അമ്മ എന്നെ പ്രാർത്ഥിച്ച് ഗുരുജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. എന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്നും എന്നെ ഓർത്തു, നിന്റെ അപ്പനെ പോലെ ഒരു ഭർത്താവായി ജീവിച്ചിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 3 മക്കളെ ഞങ്ങൾക്ക് നൽകി. ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഓടത്തെ കോഴ്സ് മാത്രം ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ അമ്മ ഇങ്ങനെ പറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മസിഹായെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി കല്യാണ മാർഗവുമായി ഇടവേളയിൽ ദൈവത്തിന്റെ വചനവുമായി ഞാൻ നിൽക്കു പോകണം. ഓടറെ എന്ന കൊച്ചു ഗ്രാമത്തിൽ എന്റെ അമ്മയും പോകും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അസാധ്യതയുടെ പക്ഷത്തിൽ സാധ്യതകളുടെ വാഗ്ദാനങ്ങൾ തുറന്നു. ഈ രാത്രി ആരെങ്കിലും ജീവിതത്തിന്റെ അസാധ്യകരമായ അനുഭവങ്ങൾ യാത്ര ചെയ്യുന്നത് നിന്നെ കേൾക്കുന്നത് ദൈവമുണ്ട്, നിന്നെ കാണുന്നത് ദൈവമുണ്ട്, നിന്നെ അറിയുന്നത് ദൈവമുണ്ട്, നിന്റെ മകളിൽ നിന്നാഗ്രഹവും അവരെ ഇട്ടുകൊണ്ടു. പത്രോസ് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഏവത്തവൻ നിന്റെ സകല ചിന്താഗ്രഹവും അവന്റെ മേൽ ഇട്ടുകൊണ്ടു. അവന്റെ ജീവിതത്തിന്റെ അസാധ്യതകളുടെ മധ്യത്തിൽ പുതിയ വഴികളെ എനിക്ക് വേണ്ടി തുറന്നു ശാന്തമായി അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത്. ഈ ദിനങ്ങളിൽ നാം കേട്ട വചനം ഒന്നും പതിരായി പോകരുത്, കതിരായി മാറരുത്. ഈ ദേശത്തിന്റെ പട്ടയം വീഴുന്ന അധികം ഉണ്ടായിരിക്കുവാണ് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ സമർപ്പിക്കുക. ആരെങ്കിലും ഈ രാത്രി ഇത്തരം ജീവിതത്തിന് നിരാശയോടെ ഭാരത്തോടെ നിന്നെ കാണുകയാണ് ഇമ്പോസിബിൾ. ദൈവത്തിനാണ് ഒരു നാളും